2024 ഏപ്രിൽ 14 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3-ാം പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. മനസ്സ് നിറയ്ക്കും കൈനീട്ടം, മറക്കാത്ത വിഷു കൈനീട്ടങ്ങളുടെ ഓർമ്മക്കാലം, വിലമതിക്കാനാവില്ല ആ ഒരു പണം. പ്രൊഫസർ എൻ കെ സാനു. ആലപ്പുഴയിൽ തുമ്പോളി കടൽ തീരത്തിനടുത്ത് മംഗലത്ത് തറവാട്ടിലായിരുന്നു ചെറുപ്പത്തിലെ വിഷു ആഘോഷം. കൂട്ടുകുടുംബം ആയിരുന്നു വല്യച്ഛൻ, കുഞ്ഞുണ്ണി, കുഞ്ഞൻ ആണ് കാരണവർ. വിഷു ദിവസം രാവിലെ കുളിച്ച് കുറി തൊട്ട് വരുന്ന വല്യച്ഛൻ കുടുംബാംഗങ്ങളെ എല്ലാം വിളിച്ചു നിർത്തി ഓരോ പണം വീതം കൈനീട്ടും തരും. 4 ചക്രമാണ് ഒരു പണം. 1 രൂപയുടെയും 7-ൽ 1 മൂല്യമുള്ള ആ ഒരു പണത്തിന് അന്ന് വലിയ മൂല്യമായിരുന്നു. കൂട്ടുകുടുംബം ഭാഗിച്ച് ഓരോരുത്തരും വെവ്വേറെ വീട് വെച്ച് മാറുന്നതുവരെ ഈ സമ്പ്രദായം തുടർന്നു. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന അഡ്വക്കേറ്റ് വി കെ വേലായുധനും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരുന്ന വി വി വിജയനുമൊക്കെ ഈ കുടുംബത്തിലെ കുട്ടികളായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ വിഷു ആഘോഷങ്ങൾ. എം മുകുന്ദൻ. ദീർഘകാലം കേരളത്തിന് പുറത്ത് ജീവിച്ച ആളാണ് ഞാൻ. ഡൽഹിയിലിരുന്ന കുട്ടിക്കാലത്തെ വിഷു ആഘോഷങ്ങളെ കുറിച്ച് ഓർത്ത് ഗൃഹാതുരത്വങ്ങൾ മുഴുകുമായിരുന്നു. കുട്ടിക്കാലത്ത് മയ്യയിൽ ഫ്രഞ്ചുകാർ ഉണ്ടായിരുന്നു. കൂടുതൽ ഉണ്ടായിരുന്നത് പകുതി സായുമാരായ നാട്ടുകാരായിരുന്നു. കേരളത്തിൽ നമ്മൾ ചട്ടക്കാർ എന്ന് വിളിക്കുന്നത് പോലെ ഉള്ളവരുടെ ഒരു ചെറിയ സമൂഹം മയ്യയിൽ ഉണ്ടായിരുന്നു. അവർ കാൽ ശരയായും തൊപ്പിയും ധരിച്ചിരുന്നു. ദൈവത്തിന്റെ വീർദ്ധയിലെ അൽഫോൺസച്ചനെ പോലുള്ളവർ അവരുടെ കുട്ടികൾ കണിവെച്ചിരുന്നു, പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 7 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സുഖപ്രദമായ ഓർമ്മകളാണ് അത്. അന്നും ഇന്നും മയ്യഴി മതസൗഹൃദത്തിന്റെ നാടാണ് മയ്യഴി എന്ന വികാരം എല്ലാ മതക്കാരെയും ജാതിക്കാരെയും ഒന്നിച്ചു നിർത്തുന്നു. ഈ പ്രവിശ്യയെ ക്രൈസ്തവരുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും കണിവെക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഈ വർഷം പുത്തമ്പലത്തിലെ തിറയുത്സവം കാണാൻ മയ്യഴി മാതാവിന്റെ ബസിലിക്കയിലെ വികാരം റക്ടറുമായ ഡോക്ടർ വിൻസെന്റ് പുളിക്കൽ വരികയും പൂക്കെട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് കണ്ട് എന്റെ മനസ്സ് കുളിർത്തിരുന്നു. കൊന്ന പൂക്കുമ്പോഴാണ് വിഷുവരവായ എന്ന് ഞാൻ അറിഞ്ഞിരുന്നത്. മയ്യഴിലെ എന്റെ വീട്ടിന്റെ പിറകിൽ ഒരു വലിയ കൊന്നമരം ഉണ്ടായിരുന്നു. മേടമാസത്തിൽ അതിന്മേൽ ഇലകളെക്കാൾ കൂടുതൽ പൊട്ടിവിടർന്നത് കുലകളായിരുന്നു. തൂങ്ങുന്ന കൊന്നപ്പൂക്കളും ഉണ്ടാകും. ആ പൂക്കാഴ്ച ജനലഴികളിൽ കൂടെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ഇന്ന് ആ മരം അവിടെയില്ല. പള്ളൂരിലെ എന്റെ പുതിയ വീട്ടിൽ ഞാൻ ഒരു കൊന്നമരം നട്ടിരുന്നു. 3 വർഷം കൊണ്ട് അത് വളർന്നു വലുതായി. ഏപ്രിൽ മാസത്തിലാണല്ലോ വിഷു. പക്ഷേ എന്റെ കുട്ടി കൊന്നമരം ഡിസംബറിൽ തന്നെ പൂത്തു. എന്നെ പോലെ കൊന്നമരത്തിനും ധൃതിയാണ്. മഞ്ഞ നിറം എനിക്കിഷ്ടമാണ്. കൊന്നപ്പൂക്കളാണ് ഈ നിറത്തെ ഇഷ്ടപ്പെടാൻ എന്നെ പഠിപ്പിച്ചത്. ഒരിക്കൽ ശിവേരിക്കുന്ന് കയറിയപ്പോൾ തീർത്ഥാടകരുടെ മഞ്ഞത്തിരകൾ കണ്ട് അത് മഞ്ഞെ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചു. കണിവെക്കാനുള്ള കണ്ണിമാങ്ങൾ എന്റെ വീട്ടിനു മുൻപിലെ പറമ്പിൽ മാവിന്മേൽ കുലകളായി തൂങ്ങുന്നു. എല്ലായിടത്തും പടക്കക്കടകൾ മാർക്കറ്റുകൾ ഉണരുകയാണ്. പെൺകിടാവുകൾ വിഷുവിനെ മുടുക്കാനുള്ള പട്ടുപാവാടകൾ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് മയ്യഴിയല്ലേ, മദ്യക്കച്ചവടക്കാർക്ക് നല്ല കോളായിരിക്കും. ഈ വർഷവും ഞങ്ങൾ വീട്ടിൽ കണിവയ്ക്കും, പക്ഷെ പടക്കം പൊട്ടിക്കില്ല. അത് വേണ്ട. എന്തിനാ? നമ്മുടെ ജൈവ പരിസരങ്ങളെ മലിനമാക്കുന്നു. കേരളകൗമുദിയുടെ എല്ലാ വായനക്കാർക്കും എന്റെ വിഷു ആശംസകൾ. ചെലവഴിക്കാൻ പറ്റാത്ത കൈനീട്ടം. കെ എൽ മോഹനവർമ്മ. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആദ്യ വിഷു ആകാശം 4-ാം വയസ്സിലാണ്. ഇന്ന് 88 വയസ്സായി. ചെന്നിത്തലയിലാണ് സ്വദേശമെങ്കിലും അവധിക്കാലമായതുകൊണ്ട് അമ്മ വീടായ ചേർത്തലയിലെ പടിഞ്ഞാറാക്കോട്ടിൽ കോവിലകത്തായിരുന്നു വിഷു ആഘോഷം. അതിരാവിലെ വിഷുക്കണി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ തറവാട്ടിൽ എല്ലാവരും വിഷു കൈനീട്ടത്തിനായി കാത്തിരിക്കും. അമ്മാവനാണ് കൈനീട്ടം തരുന്നത്. നേരം പുലർന്നു കഴിയുമ്പോൾ അമ്മാവനും ഒരു സഹായം കൂടി കിഴക്ക് കാട്ടിക്കൽ കോവിലകത്തിൽ നിന്ന് വന്ന് ആദ്യം മുത്തശ്ശിക്ക് ഒരു വെള്ളി നാണയം കൈനീട്ടമായി നൽകും. പിന്നീട് കുട്ടികളെ ഓരോരുത്തരെ പേര് വിളിച്ച് 4 ചക്രവും പിന്നിൽ നിൽക്കുന്ന അസിസ്റ്റന്റ് 2 ചക്രവും നൽകും. അങ്ങനെ കിട്ടുന്ന 6 ചക്രം ചെലവഴിക്കുന്നതായിരുന്നു ഏറെ പ്രയാസം. ക്ഷത്രിയന്മാരായതുകൊണ്ട് മറ്റു ജാതിക്കാരെ തീണ്ടാനും തൊടാനും പാടില്ല. അക്കാലത്ത് ചന്തയൊന്നുമില്ല. വിഷുക്കാലമാകുമ്പോൾ മിഠായി, കപ്പലണ്ടി, കമ്പിത്തിരി, പടക്കം, ബലൂണൊക്കെ വിൽക്കാൻ ആളുകൾ വരും. പക്ഷേ തീണ്ടനും തൊടിയിലും ഉള്ളതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും മിഠായും കപ്പലണ്ടിയും വാങ്ങാനോ കഴിക്കാനോ പറ്റില്ല. അതാകട്ടെ, കുട്ടികളായ ഞങ്ങൾ വലിയ വിഷമവുമാണ്. ആകെ വാങ്ങാവുന്നത് ബലൂണും പടക്കവും കമ്പിത്തിരിയും മാത്രം. അതുപോലെ താഴ്ന്ന ജാതിക്കാരെ തീണ്ടി അശുദ്ധമാക്കാതെ വേണം. അങ്ങനെ ആയാലും ചില കള്ളത്തരങ്ങളൊക്കെ ഒപ്പിച്ച് ഉച്ച തിരിയുമ്പോഴേക്കും കയ്യിൽ കിട്ടിയ പണം അത്രയും ഞങ്ങൾ ചിലവാക്കും. ഉണ്ണിയപ്പത്തിന്റെ മണവും പടക്കവും. അഖില ഭാർഗവൻ, ചലച്ചിത്ര നടി. ഉണ്ണിയപ്പത്തിന്റെ മണമാണ് എനിക്ക് വിഷു. തൊടിയിൽ നിറയെ കണിക്കൊന്ന ഉണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികളും പൂപറിക്കാൻ വരും. കണി ഒരുക്കിയ ഓട്ടുരുളിയിൽ നിന്നു തന്നെ അമ്മ വെള്ളി നാണയം എടുത്ത് കൈനീട്ടവുമായി തരും. കൈനീട്ടം കിട്ടിയ പൈസ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് വിഷുക്കാലത്ത് മറ്റൊരു ഓർമ്മ. ആരാണ് കൈനീട്ടം വാങ്ങുന്നതിൽ മുന്നിലെന്ന മത്സരമായിരിക്കും ഞാനും ഏട്ടനും തമ്മിൽ. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിച്ചു കഴിഞ്ഞ അയലത്തേക്കുള്ള ഓട്ടമാണ്. അടുത്ത വീട്ടിലേക്ക് വിഷു ദിവസം പായസം കൊണ്ടുകൊടുക്കാൻ ഏട്ടനും ഞാനും അടിയായിരിക്കും. അവിടെ നിന്ന് കൈനീട്ടം കിട്ടുമല്ലോ. വിഷു ദിവസം ആണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത്. മിക്ക വിഷുവിനും അച്ഛൻ നാട്ടിൽ ഉണ്ടാവില്ല. അച്ഛൻ നാട്ടിലുള്ള വിഷു ഞങ്ങൾ അടിച്ചു പൊളിക്കും, ഇല്ലാത്തപ്പോൾ വിഷമിച്ചിട്ട് ഉണ്ട്. പടക്കത്തിന്റെ ശബ്ദം ഭയങ്കര പേടിയാണ്. ഞാൻ പേടിച്ചു കരയും. ആ കരച്ചിൽ മാറ്റുന്നത് പിന്നെ പൂതിരിയും അത്താപ്പവും ഒക്കെ കത്തിച്ചാണ് പെരിയോൻ തന്ന വിശേഷം. ജിതിൻ രാജ് പിന്നണി ഗായകൻ. കുട്ടിക്കാലത്തെ വിഷു ആഘോഷം മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. അച്ഛനും അമ്മയും തന്ന കൈനീട്ടം അപ്പോൾ മനസ്സിൽ നിറയുന്ന സന്തോഷം അതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാനാവില്ല. കണി കാണാൻ അമ്മ കണ്ണ് പൊത്തിക്കൊണ്ടുപോകും. കണി കാണിച്ച ശേഷമാണ് കൈനീട്ടം കിട്ടുക. 50 or 100 rupees കൈനീട്ടം. അത് അന്ന് വലിയ തുകയാണ്. അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. വിഷുവതി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ മിഠായോ ജ്യൂസോ വാങ്ങാനാണ് ഇതെടുക്കുക. പടക്കമില്ലാതെ വിഷുവുണ്ടോ? അച്ഛന്റെ കൂടെ പടക്കം വാങ്ങാൻ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വിഷുവിനും പടക്കം പൊട്ടിക്കും. ഇത്തവണ എന്റെ വിഷു ഒരുപാട് പ്രത്യേകത നിറഞ്ഞാണ്. ആടുജീവിതത്തിലെ എന്റെ പാട്ട് ലോകം മുഴുവൻ ഏറ്റുപാടുന്നത് കേട്ട് മനസ്സ് നിറയുന്നു. കോട്ട ട്രൗസറിലെ നാണയങ്ങൾ, ജയരാജ് വാര്യർ. ലോകം മുഴുവനുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വിഷുവേലയുടെ ആരവങ്ങളിലാകും. ഞങ്ങളുടെ നാട്ടിലെ വട്ടപ്പിനി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല, അത് വേറെ ആർക്കും വിഷുക്കാലത്ത് ഇല്ലാത്ത ആഘോഷമാണ്. അത് ഞങ്ങൾ തലേന്ന് തന്നെ ആഘോഷിക്കാൻ തുടങ്ങും. ആന എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും തായമ്പവും എല്ലാം വിഷുദിനം. ചെറുപ്പത്തിൽ 50 paisa വലിയ കൈനീട്ടം. അത് അച്ഛൻ തരും. പക്ഷേ എന്റെ നോട്ടം 20 paisa സ്വർണ്ണ നിറമാണ്. അന്നത്തെ 20 paisa ആ നാണയത്തൊട്ടിൽ താമര ഉണ്ടാകും. അത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. പുത്തൻ നാണയം തിളങ്ങും. അങ്ങനെ 50 paisa കൊടുത്ത് ഞാൻ 20 paisa നാണയം വാങ്ങും. അതൊരു കാലം. നാണയത്തിന് നിറപരമായ മൂല്യമുണ്ടായിരുന്ന കാലം. ഇനി ഈ നാണയങ്ങൾ കിട്ടിയാലും കുറച്ചൊക്കെ കളഞ്ഞു പോകും. ടൗസറിലെ ഓട്ടയിലൂടെ വഴിയിൽ വീണുപോകുന്ന നമ്മൾ അറിയില്ല. വിഷു കൈനീട്ടം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ വീണ്ടും പടക്കം വാങ്ങുന്നത് കശുവണ്ടി കൊണ്ടുപോയി കടയിൽ വിറ്റിട്ടാണ്. അതിന്റെ സുഖമൊന്നും ഇപ്പോഴത്തെ വിഷുവിനില്ല. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ടുകളാണ്, 500 കെട്ടുകളാണ് വിഷു കഴിയുമ്പോൾ അവർ കൊണ്ടു നടക്കുന്നത്. കാലത്തിന്റെ ഒരു കളിയെ. ഭാര്യയുടെ കൈനീട്ടം കണ്ട് ഞാൻ ഞെട്ടി. ടോം ജോസഫ്, ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ. കുട്ടിക്കാലത്ത് കൈനീട്ടം കിട്ട എല്ലാവരെയും പോലെ കാത്തിരുന്നിട്ടുണ്ട്. അന്നൊക്കെ വിഷുവിന്റെ അന്ന് ഉറക്കം എഴുന്നേറ്റാൽ കണ്ണ് പാതിയടച്ച് പിടിച്ച് അച്ഛന്റെ അടുക്കിലേക്ക് ഓടും. 5 or 10 നോട്ടാണ് കൈനീട്ടം. പിന്നെ അമ്മയുടെ മൂത്തുശേട്ടന്റെ അടുക്കിലേക്ക് കൈനീട്ടം കിട്ടുന്ന പണം കൂട്ടിവെച്ചാണ് കൽപ്പാട്ടങ്ങൾ വാങ്ങുന്നത്. ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് കല്യാണത്തിന് ശേഷമുള്ള ഒരു സർപ്രൈസ് വിഷു കൈനീട്ടമാണ്. കല്യാണം കഴിഞ്ഞ് 6-7 വിഷുക്കാലം ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു വിഷുവിനെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് സർപ്രൈസായി കൈനീട്ടം നൽകാൻ ഭാര്യ പ്ലാനിട്ടു. ഭർത്താവ് വോളിബോൾ കളിക്കാരനായതുകൊണ്ട് പന്ത് തന്നെ കൈനീട്ടമായി തരാനായിരുന്നു പരിപാടി. കടയിൽ പോയി വാങ്ങുകയും ചെയ്തു. വിഷു ദിവസം രാവിലെ സർപ്രൈസ് ഗിഫ്റ്റായി കയ്യിൽ കിട്ടിയ ഞാൻ സന്തോഷത്തോടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. വോളിബോൾ കളിക്കാരനായ എനിക്ക് വേണ്ടി ഭാര്യ വാങ്ങിയത് ഫുട്ബോൾ. ഒരുപാട് നാൾ ആ പന്ത് ഞങ്ങളുടെ ഷോക്കേസിൽ ഇരുന്നു. പിന്നീട് ഒരിക്കലും ഭാര്യ കൈനീട്ടമായി പന്ത് വാങ്ങിയിട്ടില്ല. ആ ഗിഫ്റ്റ് ഷട്ടിലേക്ക് മാറി. മറക്കാത്തൊരു മുത്തശ്ശിക്കാലം. പി എൻ മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി. എന്റെ ചെറുപ്പത്തിൽ ഇല്ലത്തെ മുത്തശ്ശിയാണ് വിഷുവിനെ പുലർച്ചെ കാണുന്നതിനായി തലേന്ന് രാത്രി കണിയൊരുക്കി വെക്കുക. പൂജാമുറിയിൽ ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരി, മാങ്ങ, കൊന്നപ്പൂ, നാളികേരം, പഴവർഗ്ഗങ്ങൾ, അഷ്ടമംഗലം, സ്വർണം, ക്ഷതം, ദീപം, നാണയങ്ങൾ, വെളുപ്പിനെ ആദ്യം മുത്തശ്ശി എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി കണി കാണണം. പിന്നെ ഓരോരുത്തരായി വിളിച്ച് കണി കാണിക്കും. ഉറക്കച്ചവടോടെ കണ്ണടച്ചു വരുന്ന ഞങ്ങളെ ഇതിലെ ഇതിലെ എന്ന് പറഞ്ഞ് മുത്തശ്ശി കൂട്ടിക്കൊണ്ടുപോയി കണി കാണിക്കും. അതിനുശേഷം സ്വർണവും നാണയവും കൈനീട്ടി തരും. പിന്നീട് എല്ലാവരും കൂടി മുറ്റത്തേക്കിറങ്ങി തൊഴുത്തിലെ പശുക്കളെയും പുരയിടങ്ങളിലെ മരങ്ങളെയും പക്ഷികളെയും ഒക്കെ ആണ് സ്വർണം പരിശോധിക്കുക. കുറിക്കുന്ന ദീപം അറിവിന്റെയും കണിക്കൊന്ന സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകങ്ങളാണ്. ദശപുഷ്പം സൗഭാഗ്യത്തെയും അലക്കിയ വസ്ത്രം ശ്രദ്ധ മനസ്സിനെയും നാളികേരം വെള്ളരി മാങ്ങ തുടങ്ങി ഫല വർഗ്ഗങ്ങൾ അഭിവൃദ്ധിയെയും അടയാളപ്പെടുത്തുന്നു. പൂജാമുറിയിൽ ദേവസാന്നിധ്യത്തിൽ കാർണവന്മാർ ഗുരു സ്ഥാനത്ത് നിന്ന് അനുഗ്രഹം നൽകും. സ്വർണവും വെള്ളിയുമൊക്കെ ആണ് അന്ന് ഉള്ളം കൈയിലേക്ക് കൈനീട്ടമായി വെച്ചു തരിക. ആ കൈനീട്ടം ജീവിതത്തിലെ വലിയ നേട്ടമാണ്. എല്ലാവർക്കും ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെയും മാളികപ്പുറത്തമ്മയുടെ അനുഗ്രഹത്തിന്റെ വിഷു ആശംസിക്കുന്നു.